ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെങ്കിലും പുരോഗതിയിലെത്തുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ അധോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ ഒരു ദൈവവേദന സാധിക്കും.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതെ, ജീവനും ശക്തിയുമായ ഈ വചനം നമ്മുടെ സ്വന്തം സാഹചര്യങ്ങളിൽ ഇരുന്ന് പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം എത്രയോ അനുഗ്രഹകരമാണ്. വളരെ വിലയുറ്റതായ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കട്ടെ. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
വയറ് നിറയെ കഴിക്കുകയും നല്ലതുപോലെ വസ്ത്രം ധരിക്കുകയും കിടന്നുറങ്ങുവാൻ ഒരു കിടപ്പാടം ഉണ്ടായിരിക്കുകയും ചെയ്താൽ മനുഷ്യൻ നന്നാകുമെന്ന് ചിന്തിച്ച് ഒരു കൂട്ടർ പണിപ്പെടുന്നു. ഫലമോ? ഉള്ളവന് പിന്നെയും പിന്നെയും കിട്ടുന്നു, ഇല്ലാത്തവന് കിട്ടിയാൽ തന്നെ അവൻ അനുഭവിക്കുകയില്ല. ഇത് കൊടുക്കുന്നവർ തന്നെ പലപ്പോഴും അങ്ങ് എത്തുന്നത് കാണാറില്ല. നമ്മുടെ രാജ്യത്തെ ഒരു വലിയ പട്ടണത്തിൽ ഞാൻ ചെന്നപ്പോൾ ഒരു വലിയ ചേരി പ്രദേശം കാണുകയുണ്ടായി. അതിനോട് തൊട്ടടുത്ത് വളരെ വലിയ അനേകം കെട്ടിടങ്ങളും. അപ്പോൾ എന്നോടുകൂടി ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, ആ വലിയ കെട്ടിടങ്ങളുടെ ഉടമകൾ മുഴുവൻ ഈ ചേരി പ്രദേശത്ത് താമസിക്കുന്നവരാണെന്ന്. സർക്കാരിൽ നിന്നും അവർക്ക് വീടുകൾ പണിത് കൊടുത്തു, എന്നാൽ അവർ അതെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ട് ചേരിയിൽ തന്നെ കഴിയുന്നു. ഇവർ പണ്ടും ചേരിയിലായിരുന്നു. മനുഷ്യനെ നന്നാക്കുവാൻ ഭൌതിക സമൃദ്ധി കൊണ്ട് സാധിക്കില്ല എന്നെല്ലാവരും മനസ്സിലാക്കുന്നു. പണമുണ്ടെങ്കിൽ പിന്നെ സന്തോഷമായിരിക്കാം, പണമില്ലാത്തതാ ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വാസ്തവം അതല്ല എന്ന് പണം വളരെയധികം ഉള്ളവർ സാക്ഷിക്കും. വേറെ ചിലർ മനുഷ്യന്റെ മതം മാറ്റി അവനെ നന്നാക്കുവാൻ ശ്രമിക്കുന്നു. മതം മാറിയതുകൊണ്ട് അവൻ നന്നാകും എന്നാണ് ഇവർ പറയുന്നത്. ഓർക്കണം, മതം മാറിയതുകൊണ്ട് യാതൊരു മനുഷ്യനും ശരിയാകില്ല. മനുഷ്യന്റെ മനസ്സിനാണ് മാറ്റമുണ്ടാകേണ്ടത്. ഇനിയും വേറെ ചിലർ മനുഷ്യന് വിദ്യാഭ്യാസമില്ലാത്തതിനാലാണ് ഈ മോശപ്പെട്ട പ്രകൃതം എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മനുഷ്യനെ ശരിയാക്കുവാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ ആവശ്യമാണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം മനുഷ്യൻ നന്നാകുമോ? ഇന്ന് നമുക്ക് പഠിച്ച കള്ളന്മാരെയല്ലേ അധികം കിട്ടിയിരിക്കുന്നത്? വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന്റെ ജീവിതം നന്നാകുന്നില്ല എന്ന കാര്യം മറക്കരുത്. അവന്റെ ജീവിതശൈലിയിൽ ചില രംഗങ്ങളിലൊക്കെ മാറ്റം വന്നെന്ന് വന്നേക്കാം, എന്നാൽ അവനെ മൊത്തത്തിൽ മാറ്റുവാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ പാളത്തിലും കൂടൊക്കെ നടന്ന് മോഷണം സ്ഥിര സ്വഭാവമാക്കിയ ഒരു ചെറിയ കുട്ടിയെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ നന്നാക്കുവാൻ ശ്രമിച്ചതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവന്റെ പ്രശ്നം അവന് വിദ്യാഭ്യാസമില്ല എന്നുള്ളതാകുന്നു എന്ന് ചിന്തിച്ച് സാമൂഹ്യ പ്രവർത്തകൻ അവനെ നന്നാക്കുവാൻ വേണ്ടി പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. സ്കൂളിൽ വിട്ടു, കോളേജിൽ വിട്ടു, നല്ലതുപോലെ അവൻ പഠിച്ചു. എന്നാൽ അവൻ ഇറങ്ങി വരുമ്പോൾ ആ പഴയ സ്വഭാവം അവനിൽ നിന്ന് പോയി എന്ന് പറയുവാൻ സാധിക്കില്ല. ഒരു വ്യത്യാസം മാത്രമേ കാണൂ, അവൻ ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ചു, എന്നാൽ ഇപ്പോൾ അവൻ ആ റെയിൽപാളം കൂടി മോഷ്ടിക്കുവാൻ വിദഗ്ധനായി കഴിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമേ അവൻ ചെയ്യൂ. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ പഠിച്ച കള്ളന്മാരായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ചെയ്തിരുന്നതിൽ നിന്ന് എത്രയോ വിദഗ്ധമായിട്ടാണ് മനുഷ്യൻ ഇന്ന് മോഷണവും അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ശലോമോൻ തന്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ ദിവസങ്ങളിൽ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ശാസ്ത്രം പരീക്ഷിച്ചു നോക്കിയ ശലോമോൻ അവനതിന്റെ ഫലം പറഞ്ഞു, സകലവും മായ മായ. ഒന്നാം അധ്യായത്തിന്റെ 11 വാക്യം വരെയാണ് നാം ചിന്തിച്ചത്, സഭാപ്രസംഗിയുടെ പുസ്തകം 1 11 വാക്യം വരെ. ഇനിയും ജ്ഞാനത്തിന്റെയും തത്വചിന്തയുടെയും രംഗത്താണ് ശലോമോന്റെ അടുത്ത പരീക്ഷണം. 12-13 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്. അവിടെ നാം വായിക്കുന്നത്, സഭാപ്രസംഗിയായ ഞാൻ യെരുശലേമിൽ ഇസ്രായേലിന് രാജാവായിരുന്നു. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സുവെച്ചു. ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. ലോക തത്വചിന്ത പഠിക്കുന്നതിന് ശലോമോൻ വളരെയധികം സമയം ചെലവഴിച്ചു. ക്രിസ്തുവിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപാണ് ശലോമോൻ ജീവിച്ചിരുന്നത് എന്നോർക്കണം. അതായത് ഇന്നത്തേക്ക് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപാണ് ശലോമോൻ ജീവിച്ചിരുന്നത്. എന്നാൽ ശലോമോന് 3000 വർഷങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നതിൽ കൂടുതൽ ജ്ഞാനമോ തത്വചിന്തയോ വാസ്തവത്തിൽ ഇന്നും മനുഷ്യൻ അറിയയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. എന്നാൽ വാസ്തവം അതാണ്. തത്വചിന്തയിലും ജ്ഞാനത്തിലും വലിയ പുരോഗതിയൊന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, അത് ഹൃദയത്തിന് സംതൃപ്തി നൽകുന്നുമില്ല. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവയൊക്കെയും മായയും വൃഥ പ്രയത്നവുമത്രേ. തത്വചിന്ത പഠിക്കുന്നതിന് നിങ്ങൾക്ക് വളരെയേറെ സമയം ചെലവഴിക്കുവാൻ കഴിയും. എന്നാൽ അത് വെറും സമയം നഷ്ടമാക്കുന്ന ഒരു പണി മാത്രമാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാകും. ജ്ഞാനത്തിലും തത്വചിന്തയിലും കൂടി മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയില്ല. ജ്ഞാനത്തിലും തത്വചിന്തയിലും കൂടി മനുഷ്യന് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെളിപ്പാടിൽ കൂടി മാത്രമേ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നുള്ളൂ. തത്വചിന്ത സാധാരണയായി ഒരു വ്യക്തിയെ ജീവിതത്തെക്കുറിച്ച് അശുഭ ചിന്തയിലേക്കാണ് നടത്തുന്നത് എന്ന് കണ്ടുവരുന്നു. പ്രാകൃത മനുഷ്യന്, അതായത് ദൈവത്തിങ്കിൽ നിന്ന് അകലപ്പെട്ട നഷ്ടപ്പെട്ട പാപിയായ മനുഷ്യന് വിദ്യാഭ്യാസം നൽകി അവന്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയുകയില്ല. അത് സാധ്യമല്ല. തത്വചിന്തയ്ക്കോ മനഃശാസ്ത്രത്തിനോ മനുഷ്യ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ പഴയ സ്വഭാവത്തെ നന്നാക്കുന്നതിനോ അതിന് കഴിയുകയില്ല. മനുഷ്യന്റെ പ്രശ്നം ആ പഴയ സ്വഭാവമാണ്, ദൈവത്തെ കൂടാതെയുള്ള പ്രാകൃത സ്വഭാവം. ഈ സ്വഭാവത്താൽ മനുഷ്യൻ ഏതെല്ലാം നല്ല വഴികളിലൂടെ അവനെ നടത്തുവാൻ ശ്രമിച്ചാൽ തന്നെ വഷളായിപ്പോകുന്ന ആ പ്രവണത. എന്നാൽ അവനിൽ സമൂലമായൊരു മാറ്റമാണ് ഉണ്ടാകേണ്ടത്. അതെന്താകുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. 15-ാം വാക്യം ഇനി നോക്കിക്കാട്ടെ, വളവുള്ളത് നേരെയാക്കുവാൻ വഹിയ, കുറവുള്ളത് എണ്ണിത്തികപ്പാനും വഹിയ. വളവുള്ളത് നേരെയാക്കുവാൻ വഹിയ. തൈ വളഞ്ഞതായതിനാൽ മരവും വളഞ്ഞിരിക്കുന്നു. പഴയത് അത് വളഞ്ഞതായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളഞ്ഞവസ്ഥ. ഞാനും നിങ്ങളും പഴയ ഒരു സ്വഭാവത്തോടുകൂടെയാണ് ജീവിതം ആരംഭിക്കുന്നത്. നമുക്കതിനെ പരിശീലിപ്പിക്കുന്നതിനും പുരോഗമിപ്പിക്കുന്നതിനുമായ പല കാര്യങ്ങൾ ചെയ്യുന്നതിന് കഴിയും. അതിനെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, അതല്ല ഇപ്പോഴും ജഡമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒരു പുതിയ സ്വഭാവം ആവശ്യമായിരിക്കുന്നത്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വിദ്യാഭ്യാസത്തിന് കഴിയും എന്ന് ഒരു സമയത്തേക്ക് നാം ചിന്തിച്ചു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം മാത്രമല്ല, എല്ലാ വിദ്യാഭ്യാസവും ചിന്തിക്കുന്ന ഒരു വലിയ പങ്ക് ആളുകളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. അങ്ങനെ പഠനം നടത്തിയ ഒരു കൂട്ടം ആളുകൾ വെളിപ്പെടുത്തിയത് പഠനരംഗങ്ങളിൽ ഇന്ന് കാണുന്ന മറുതലിപ്പും പൊതുവായുള്ള അസാൻമാർഗികത്വവും രാഷ്ട്രീയത്തിന്റെ ഇടപെടലും കൂടുതൽ പരീക്ഷണങ്ങൾക്കായുള്ള ജിജ്ഞാസയും മൂലമാകുന്നു എന്നത്രേ. രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ സ്കൂളുകളും കോളേജുകളും കുട്ടിച്ചോറാക്കിയിരിക്കുകയാണല്ലോ. സ്വന്തം കാര്യങ്ങൾ സാധിക്കുവാൻ ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് കുരങ്ങു കളിപ്പിക്കുന്നു. ഇന്ന് പ്രൈമറി സ്കൂളുകളിൽ പോലും രാഷ്ട്രീയമാണ്, അതുപോലെ തന്നെ അസാൻമാർഗികത്വവും. പാശ്ചാത്യ ലോകത്തെ അനുകരിച്ച് എന്തെല്ലാം ആകുന്നു ഇന്ന് കാട്ടിക്കൂട്ടുന്നത്. കുട്ടികളെ സ്കൂളുകളിലും കോളേജുകളിലും അയക്കുവാൻ മാതാപിതാക്കൾ മടിക്കുന്നതുപോലെയുള്ള എത്രയെത്ര സംഭവങ്ങൾ. മാധ്യമങ്ങൾ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വാർത്തകൾ ശേഖരിച്ച് അതത് ദിവസം വൈകുന്നേരം തന്നെ പ്രക്ഷേപണം ചെയ്യുന്നു. ഇത് മറ്റേതൊരു കാലത്തേക്കാളും ഏറെ മനുഷ്യനെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ ജിജ്ഞാസുവാക്കുന്നു. തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു മാസമെങ്കിലും കഴിഞ്ഞ് പണ്ടൊക്കെ പ്രഖ്യാപനം വരൂ. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന് നിശ്ചയിക്കുവാൻ കഴിയുന്ന സംവിധാനമുണ്ട്. യുവജനങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നു. എന്നാൽ വളരെയേറെ കാര്യങ്ങൾ അറിയാവുന്നതിനാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നതെല്ലാം മെച്ചപ്പെടലിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുവാൻ എനിക്ക് കഴിയില്ല. വാസ്തവത്തിൽ താഴോട്ടു പോകുന്നതിന്റെ തെളിവാണത്. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന ഒരു കാലത്തിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് സങ്കടത്തോടെ പറയട്ടെ. വിദ്യാഭ്യാസത്തിന് ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ വളരെ കുടുസായി ചിന്തിക്കുന്നു എന്നൊരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, അനേകരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് മാത്രമേ പറയുവാൻ സാധിക്കൂ. മനഃശാസ്ത്രത്തിനും പ്രശ്നങ്ങളുടെ ഉത്തരമില്ല. ഒരു വിശ്വാസിക്ക്, ഒരു ദൈവപൈതലിന് ദൈവവചനത്തിൽ അവന്റെ ജീവിത പ്രശ്നങ്ങളുടെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. കുറുക്കുവഴികളൊന്നുമില്ല. ദൈവവചനം പഠിക്കുന്നതിന് സമയവും പരിശ്രമവും താൽപര്യവും ആവശ്യമാണ്. വിശ്വാസികളുടെ ഇടയിൽ അത് എത്രമാത്രം ആവശ്യമായിരിക്കുന്നു എന്നോർക്കണം. നമ്മുടെ വീടുകളിൽ എത്ര സമയം ദൈവവചനം പഠിക്കുവാൻ നാം ചെലവഴിക്കുന്നുണ്ട്? കുഞ്ഞുങ്ങൾ ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും നാം എത്രമാത്രം അവരോട് ആവശ്യപ്പെടാറുണ്ട്? ദൈവത്തിന്റെ തിരുവചനം പഠിക്കുകയും മനഃപ്പാഠം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരട്ടെ. ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെങ്കിലും പുരോഗതിയിലെത്തുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ അധോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ ഒരു ദൈവവേദന സാധിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുത്തരം നൽകുവാൻ ജ്ഞാനത്തിനോ തത്വചിന്തയ്ക്കോ കഴിയുകയില്ലെന്ന് ശലോമോൻ കണ്ടുപിടിച്ചു. അവന്റെ അനുഭവത്തിൽ നിന്നും അവൻ അതിവിടെ വെളിപ്പെടുത്തുന്നു. 16 വാക്യം നോക്കിക്കാട്ട്. ഞാൻ മനസ്സിൽ ആലോചിച്ചു പറഞ്ഞത്, യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. മറ്റുള്ളവരെക്കാൾ താൻ അധികം ജ്ഞാനമുള്ള ആളായിരുന്നതുകൊണ്ട്, അങ്ങനെ അവൻ അനുഭവപ്പെട്ടതുകൊണ്ട് അവൻ അല്പം ഗർവുള്ള വ്യക്തി തന്നെയായിരുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. അറിവ് ചീർപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അത് വളരെ വ്യക്തമായി തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുറ്റുപാടുമുള്ളവരെക്കാൾ താൻ ബുദ്ധിമാനാണെന്നോ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവനാണെന്നോ ഒരു വ്യക്തി ചിന്തിക്കുന്ന പക്ഷം അത് അവനെ ഒരു ബലൂൺ പോലെ ഊതി വീർപ്പിക്കുവാനിടയാക്കിയേക്കാം. അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിദ്യാഭ്യാസം. എന്നാൽ അനുഭവത്തെ പൂർണമായി ആശ്രയിക്കുവാൻ കഴിയുകയില്ല. അനുഭവം ദൈവവചനപ്രകാരം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് അനേകം ആളുകൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദൈവവചനത്തെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്, തിരിച്ചാ ചെയ്യുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ അനുഭവത്തെ പരിശോധിക്കണം, അല്ലാതെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദൈവവചനത്തെ പഠിക്കുവാൻ ശ്രമിക്കരുത്. തങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അത് ദൈവവചനമാകുന്നുവെന്നും എവിടെയെങ്കിലും ഒരു മുറിയും വാലും ദൈവവചനത്തിൽ അതേക്കുറിച്ച് കണ്ടാൽ അത് ഉദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ അനുഭവം ഏതോ വലിയ കാര്യമാകുന്നു എന്ന് ഊതി വീർപ്പിച്ച് പറയുവാൻ ആളുകൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ അനുഭവം ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ ദൈവവചനമല്ല താങ്കളുടെ അനുഭവമാണ് തെറ്റായിട്ടുള്ളത്. ദൈവവചനം തെറ്റായതുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്, താങ്കളുടെ അനുഭവം തെറ്റാണ്. 17 വാക്യത്തിൽ നാം വായിക്കുന്നത്, ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും അറിവാനും ഞാൻ മനസ്സുവെച്ചു, ഇതും വൃഥാ പ്രയത്നമെന്ന് കണ്ടു. ജ്ഞാനവും ഭോഷത്വമായി പ്രവർത്തിക്കുന്നതും തമ്മിൽ വളരെ അന്തരമില്ല എന്ന കാര്യം രസകരമായിരിക്കുന്നു. ലോക ചരിത്രത്തിൽ അനേക ബുദ്ധിമാന്മാരായവർ ഭോഷരായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ ലോകത്തിൽ വളരെയധികം ജ്ഞാനികളായിരുന്നു എന്ന് സമൂഹം അംഗീകരിച്ചിരുന്നവരാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ പലതും ഭോഷത്വമായിപ്പോയി. അതിന് നല്ല ഒരു ഉദാഹരണമാണ് ഇവിടെ തന്നെ നാം കാണുന്നത്. ഇന്നത്തെ തലമുറ തങ്ങൾ വളരെ ബുദ്ധിസാമർത്ഥ്യമുള്ളവരാണെന്ന് ചിന്തിക്കുന്നു. അവർ അതിൽ പുകഴുന്നു. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള പരിതാപകരമായ സ്ഥിതി പലരും മനസ്സിലാക്കുന്നില്ല. ജ്ഞാനം ഗ്രഹിക്കാനും ഭ്രാന്തും ഭോഷത്വവും അറിവാനും ശലോമോൻ മനസ്സുവെച്ചു. അവൻ രണ്ടും അറിവാൻ താൽപര്യപ്പെട്ടു. ഇതും വൃഥാ പ്രയത്നമെന്ന് കണ്ടു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അതും പ്രയത്നത്തിന് തക്ക ഫലം ഉള്ളതായ ഒന്നാകുന്നില്ല എന്ന് ശലോമോൻ മനസ്സിലാക്കി. പ്രത്യേകം ഓർക്കണം, തന്റെ ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അവൻ മറച്ചുവെച്ചില്ല, അതവൻ വിളിച്ചു പറഞ്ഞു. ആ കാര്യത്തിൽ അവൻ വലിയ കാര്യമാണ് ചെയ്തത്. താൻ തന്റെ സമയം മുഴുവൻ ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടി കളഞ്ഞു എന്നുള്ളത് ഭോഷത്വരമാണ്. എന്നാൽ അവ താൻ വെളിപ്പെടുത്തി എന്നത് തീർച്ചയായും നമുക്കധികം പ്രയോജനം നൽകുന്നവയാണ്. ഒടുവിലത്തെ വാക്യം നോക്കിക്കാട്ടെ, 18-ാം വാക്യം. ജ്ഞാനബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച് സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കുന്നില്ല. അജ്ഞത അനുഗ്രഹകരമായിരിക്കുമ്പോൾ ബുദ്ധിമാനായിരിക്കുന്ന ഭോഷത്വമാണെന്നാരോ പറഞ്ഞിട്ടുണ്ട്. അജ്ഞത അനുഗ്രഹകരമായിരിക്കുമ്പോൾ ബുദ്ധിമാനായിരിക്കുന്നത് ഭോഷത്വമാണെന്ന്. അതിന്റെ ഉള്ള അവസ്ഥ നിങ്ങൾ ചിന്തിക്കൂ. അല്പം വാസ്തവം അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കുവാൻ തരമില്ല. കൂടുതൽ ജ്ഞാനത്തിൽ അധിക ദുഃഖമുണ്ട്. എത്രമാത്രം കൂടുതൽ നാം അറിയുന്നുവോ അത്രമാത്രം നമ്മുടെ പ്രശ്നങ്ങളും വർദ്ധിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ജീവിതം കൂടുതൽ ആയാസകരവും കൂടുതൽ പിരിമുറുക്കമുള്ളതും ആയിത്തീർന്നിരിക്കുന്നു. കൂടുതൽ ആയാസകരവും എളുപ്പമാണ് പല കാര്യങ്ങളും, എന്നാൽ പിരിമുറുക്കം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു. എല്ലാ രംഗങ്ങളിലും സംഘർഷം എത്രയധികമാണ്. പണ്ടൊക്കെ മിക്ക വീടുകളിലും കിടന്നുറങ്ങുവാൻ ഒരു പാ തന്നെ കഷ്ടിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വളരെ വളരെ നല്ല മെത്തകൾ ഉപയോഗിച്ച് ഉറങ്ങുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള മനുഷ്യന് പണ്ടുണ്ടായിരുന്നത്രയും ഉറക്കം പോലും ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം. ഭക്ഷണത്തിന്റെ കാര്യം, പണ്ടൊക്കെ എത്ര ബുദ്ധിമുട്ടിയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ ലഭിച്ചിരുന്നത്. ഇന്ന് ആ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും പലർക്കുമില്ല. ആവശ്യം പോലെ ഇഷ്ടമുള്ളതൊക്കെ ഭക്ഷിക്കുവാൻ മനുഷ്യനുണ്ട്. എന്നാൽ എത്രമാത്രം ഭക്ഷിക്കുവാൻ കഴിയാത്തതായ പിരിമുറുക്കത്തിലാണ്, സംഘർഷത്തിലാണ് പലരും ആയിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെല്ലാം ജീവിതത്തെ അസഹനീയമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ എളുപ്പമായി എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിമോശമാണ്. ജ്ഞാന ബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്. യന്ത്രയുഗത്തിലല്ല ശലോമോൻ ജീവിച്ചിരുന്നതെങ്കിലും എത്ര കൃത്യമായിട്ടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ സൌകര്യങ്ങളിൽ ഇന്ന് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈസിയായിട്ടുള്ള കാര്യങ്ങളിൽ, എളുപ്പത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനുഷ്യന് വാസ്തവത്തിൽ ജീവിതം അർത്ഥവത്താക്കുവാൻ അതിലൂടെ സാധിക്കുന്നുണ്ടോ? എല്ലാ സൌകര്യങ്ങളുമുണ്ട്, എല്ലാ സുഖസൌകര്യങ്ങളും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എന്നാൽ സംഘർഷമല്ലേ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത്? ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് എങ്ങനെങ്കിലും ഭൌതികമായി പലതും നേടിയാൽ ജീവിതം ധന്യമായി തീരുമെന്ന് ചിന്തിച്ച് പരിശ്രമിച്ചു. പിതാവിന് വിദ്യാഭ്യാസം ലഭിച്ചില്ല, മാതാവിനും വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെ എന്തുകൊടുത്തും പഠിപ്പിക്കണമെന്നുള്ള ചിന്തയോടുകൂടി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു, വലിയ പഠിത്തമുണ്ടായി, വലിയ വലിയ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റുവാൻ സാധിച്ചു. എന്നാൽ ഇതൊന്നും തങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായി തീർന്നില്ല എന്നത് പലരും നിരാശയോടുകൂടിയാണ് ഇന്ന് കാണുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടത് പലതും കൈവിട്ടു എന്നുള്ള നിരാശയാണ് പലർക്കുമുള്ളത്. അതെ, ദൈവവചനത്തിൽ ശലോമോൻ തന്റേതായ സാഹചര്യത്തിൽ പരീക്ഷിച്ചതായ ഈ സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഒരു രഹസ്യം അതാണ്. കാരണം ഇനിയും നാം നടന്ന് പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടും ജീവിതം അതിലൂടെ അർത്ഥവത്താക്കുവാൻ സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം ശലോമോൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ വിളിച്ചറിയിച്ചു. അതെ, ശാസ്ത്രത്തിലൂടെ ജീവിതം ധന്യമാക്കുവാൻ ശലോമോന് സാധിച്ചില്ല. ജ്ഞാനത്തിലൂടെ ജീവിതം അർത്ഥവത്താക്കുവാൻ ശലോമോന് സാധിച്ചില്ല. വലിയ പഠിപ്പിലൂടെ ജീവിതം ധന്യമാക്കുവാൻ ശലോമോന് സാധിച്ചില്ല. എങ്ങനെ ജീവിതം ധന്യമാക്കുവാൻ സാധിക്കും? ഇത്രയും കൊണ്ട് കഴിഞ്ഞില്ല. ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള അനേക കാര്യങ്ങൾ ശലോമോൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പാഠമായി നാം കാണേണ്ടതാണ്. ദൈവിക ചിന്ത വിട്ട് ദൈവവചനത്തിന് ചേരാത്ത വിധം ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നതായ അനേകർക്കും ഒരു വലിയ പാഠമായി ഈ സഭാപ്രസംഗി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെങ്കിലും കൂടുതൽ കൂടുതൽ പഠിക്കുവാനായിട്ടുള്ള തത്രപ്പാടാണ്. ശരിയാണ്, കൂടുതൽ കൂടുതൽ പഠിക്കുന്നത് അറിവ് കൂട്ടുവാനല്ല, നല്ല ജോലി കിട്ടുവാനും കൂടുതൽ പണം സമ്പാദിക്കുവാനും ആകുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ പഠനം വാസ്തവത്തിൽ ഭൗതികമായിട്ടുള്ള നേട്ടം കൈവരുത്തുവാൻ നമ്മെ സഹായിച്ചാൽ തന്നെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പുരോഗതി പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ജ്ഞാനം വേണ്ട എന്നല്ല, ഡിഗ്രികൾ വേണ്ട എന്നല്ല, വേണം. എന്നാൽ ദൈവത്തോടുകൂടെ അല്ലാത്ത ഏതൊരു കാര്യവും നമ്മെ കൂടുതൽ ബുദ്ധിമുട്ടിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പഠിച്ചിട്ടുള്ള അനേകരുടെയും ജീവിതത്തിൽ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലാത്തതുപോലെ മുൻപോട്ടു പോകുന്നത്. കുടുംബജീവിതം തകർന്നിരിക്കുന്നു. അവർ പല രംഗങ്ങളിലും പരാജയപ്പെട്ടതായി കാണുവാൻ കഴിയുന്നു. ദൈവത്തോടുകൂടെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരാണ് ജീവിതം ധന്യമാക്കുന്നത്. സഭാപ്രസംഗി, അതെ ശലോമോൻ, ഇനിയും അധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്? ദൈവത്തോടുകൂടെ മുൻപോട്ടു പോകുവാനാണോ? ദൈവവചനത്തിനാണോ? ദൈവവചനത്തിനനുസരിച്ച് മുൻപോട്ടു പോകുവാൻ, അതിന് എന്തു വില കൊടുക്കേണ്ടി വന്നാലും അത് കൊടുത്ത് മുൻപോട്ടു പോകുവാൻ ജീവിതത്തെ സമർപ്പിക്കുമോ? അല്ല, ജ്ഞാനത്തിനും ഈ ലോകത്തിൽ കാണുന്ന അതുപോലെ പലതിനും വേണ്ടി ദൈവവചനത്തെ വലിച്ചെറിയുന്നതായ ആ പ്രവണത താങ്കളുടെ ജീവിതത്തിലുണ്ടോ? ദൈവവചനം ശരിയാകുന്നതെന്ത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടും അതിന് വിരുദ്ധമായി പോകുന്നതായ സ്വന്തം താൽപര്യങ്ങൾ സ്ഥാപിക്കുവാൻ ദൈവവചനത്തിന് വിരുദ്ധമായി പോകുന്ന ആ മനോഭാവമാണോ താങ്കൾക്കുള്ളത്? എങ്കിൽ ഇന്ന് തന്നെ അതിൽ നിന്ന് പിന്മാറുന്നതാണ് ബുദ്ധി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്റെ അനുഭവത്തിൽ നിന്നും ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ ഒരു പാഠമാക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അതൊരു പാഠമാക്കുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം താങ്കളെ അതിനായി സഹായിക്കും, അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുവചനത്തിലൂടെ വീണ്ടും ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. നിന്റെ വചനത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല നല്ല പാഠങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ശലോമോൻ പരീക്ഷിച്ചറിഞ്ഞ ഈ കാര്യങ്ങൾ ഇനിയും ഒരു പ്രാവശ്യം കൂടി പരീക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ആർക്കും ഇടയാകരുതേ. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവവചനം അനുസരിച്ച് ദൈവഹിതം പ്രവർത്തിച്ച് ദൈവവഴികളിൽ മുൻപോട്ട് പോകുവാൻ അവിടുത്തെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. വിവിധ ആവശ്യങ്ങളുമായി തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജീവിതം അർത്ഥവത്താക്കുവാൻ, സന്തോഷകരമാക്കുവാൻ അവിടുത്തെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം തരണമേ. തിരുനാമത്തെ ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഭാരപ്പെടും മനുജ ചഞ്ചലും വേലിയും, ഭാരപ്പെടും മനുജ ചഞ്ചലും വേലിയും, ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമോടെ നിന്നെ വിളിച്ചിരുന്നു. ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമോടെ നിന്നെ വിളിച്ചിരുന്നു. ഭാരപ്പെടും മനുജ ചഞ്ചലും വേണ്ടി. പാപിയെ സ്നേഹിക്കുന്നോ, പാപത്തെ വെറുത്തിടിലും നാഥൻ പാപിയെ സ്നേഹിക്കുന്നോ. വന്നിടുക ധൈര്യമായി നീ ചേർത്തിടും യേശു നിന്നെ, ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടിയും, ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമോടെ നിന്നെ വിളിച്ചിരുന്നു. ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടി. ലോകത്തിൻ വെളിച്ചമായവൻ നിന്റെ പാതയിൽ ദീപമായിടും, ലോകത്തിൻ വെളിച്ചമായവൻ നിന്റെ പാതയിൽ ദീപമായിടും. പാന്ധന നല്ല സഖിയായും നേർവിധിയിൽ നടക്കും. ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടിയും, ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടിയും, ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമോടെ നിന്നെ വിളിച്ചിരുന്നു. ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമൂടെ നിന്നെ.